പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യഥാർത്ഥ ശിഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമായി എടുത്തു കാണിച്ചുകൊണ്ടാണ് യേശു മലയിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഈ സവിശേഷതകൾ കാണാം. അതിൽ ആദ്യത്തെ ഭാഗം വായിക്കട്ടെ, 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോകുവിൻ. ശിഷ്യത്വത്തെ സംബന്ധിച്ച നിർണായകമായ ചില കാര്യങ്ങളാണ് ഒരു സമാപനം എന്ന രീതിയിൽ യേശു ഇവിടെ എടുത്തു പറയുന്നത്. ആരാണ് ശിഷ്യനല്ലാത്തത്, ആരാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് എടുത്തു പറയുന്നു. ഇവിടെ 4 കാര്യങ്ങളാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ അടയാളമായി എടുത്തു പറയുക, അഥവാ ശിഷ്യനല്ലാത്തതിൻ്റെ അടയാളങ്ങൾ. പ്രാർത്ഥനയാണ് ആദ്യത്തേത്. പ്രാർത്ഥന കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രം ആരും യഥാർത്ഥ ശിഷ്യനാവുന്നില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. 2-ാമത്തേത് പ്രവചനമാണ്. 3-ാമത്തേത് പിശാചു ബഹിഷ്കരണം. 4-ാമത്തേത് അത്ഭുത പ്രവർത്തനങ്ങൾ. പ്രാർത്ഥന, പ്രവചനം, പിശാചു ബഹിഷ്കരണം, അത്ഭുത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ മാതൃകകളായി, അടയാളങ്ങളായി, ഉദാഹരണങ്ങളായി സുവിശേഷങ്ങൾ തന്നെ കാണും. യേശു തന്നെ കൊടുത്തതാണ് ഈ അധികാരങ്ങളെല്ലാം. യേശു തന്നെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. യേശുവാണ് പ്രവാചകന്മാരെ ആയി ശിഷ്യന്മാരെ അയച്ചത്. സുവിശേഷം പ്രസംഗിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കാനും ഒക്കെയായി തിരഞ്ഞെടുക്കുകയും അവരെ അയക്കുകയും ചെയ്ത് യേശു തന്നെയാണ്. പക്ഷേ അവസാനം ഈ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ യേശു പറയുന്നു, ഇതൊന്നും അതിൽ തന്നെ ശിഷ്യത്വത്തിൻ്റെ അടയാളമായിരിക്കണമെന്നില്ല, ഇതുകൊണ്ട് മാത്രം ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോഴങ്ങനെ പറയുന്നത് കൊണ്ട് ഇത് വിശദമായ പഠനം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്തെല്ലാം യേശു ആവശ്യപ്പെടുകയും മറുഭാഗത്തു നിന്ന് ഇതുകൊണ്ട് മാത്രം ആരും സ്വർഗരാജ്യത്തിന് അവകാശികളാവുന്നില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ എന്താണ് യേശു അർത്ഥമാക്കുന്നത്? ഇന്ന് വളരെയേറെ പ്രസക്തിയുള്ള, ആനുകാലികമായി ഏറെ പ്രസക്തിയുള്ളതാണ് ഈ വാക്യങ്ങൾ. ആദ്യത്തേത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ജീവ ശ്വാസം പോലെയാണ്. നിരന്തരം പ്രാർത്ഥിക്കണം. മനസ്സു തളരാതെ, മടുപ്പ് തോന്നാതെ, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം എന്നൊക്കെ യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഒരധ്യായം തന്നെ, 6-ാം അധ്യായം മുഴുവനായിട്ട് തന്നെ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും യേശു പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. പക്ഷേ ഇവിടെ പറയുന്നത് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നതും അതിന് അപ്പുറത്തുള്ള മറ്റൊരു പ്രവൃത്തിയും കൂടിയാണ് ഇവിടെ ഒരു വൈരുദ്ധ്യമായി എടുത്തു കാണിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നു, പക്ഷേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നില്ല. അതുകൊണ്ട് പറയും, വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആവശ്യമെന്താണ് അത് വ്യക്തമാക്കുക. പിതാവിൻ്റെ ഹിതം നിർവഹിക്കണം. എന്താണ് പിതാവിൻ്റെ ഹിതം? അത് വളരെ വിശദമായി യേശു മലയിലെ പ്രസംഗത്തിലൂടെ പഠിപ്പിച്ചു കഴിഞ്ഞു. ആ പഠിപ്പിച്ച ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം പ്രാർത്ഥിച്ചാലും ആരും രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല. ഇത് ഇന്ന് വളരെ പ്രസക്തമായ ഒരു പാഠമാണ്. പ്രാർത്ഥന എല്ലാ മതങ്ങളിലും ശക്തി പ്രാപിച്ചു എന്നൊരു കാലഘട്ടമാണിത്. എല്ലാ മതങ്ങളും മത്സരിച്ചതുപോലെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും പ്രാർത്ഥനാ യജ്ഞങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ആനുപാതികമായി ജീവിതത്തിൽ മാറ്റമുണ്ടാകാതെ പോകുന്നു പലപ്പോഴും. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ തന്നെ പരസ്പരം ആയുധമോങ്ങി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ നാമത്തിൽ പരസ്പരം കുരുതി കഴിക്കാനായി യജ്ഞങ്ങൾ നടത്തുമ്പോൾ, ശ്രമിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുക, ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് ഉപകാരം എന്ന് ചോദിച്ചു പോകും. യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് കാണുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കിയ മാനുഷിക പക്വതയാവുകയും ആ ഭക്തി പ്രകടനങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായി ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യേശുവിൻ്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധാർഹമാകുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം ആരും രക്ഷ പ്രാപിക്കുന്നില്ല. പ്രാർത്ഥന ആവശ്യമാണ്, യേശു പഠിപ്പിച്ചു, നിരന്തരമായി പ്രാർത്ഥിക്കണം. പക്ഷേ ഈ പ്രാർത്ഥന ജീവിതത്തെ പരുവപ്പെടുത്തണം, ജീവിതത്തെ ക്രമീകരിക്കാൻ സഹായിക്കണം. പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിലേക്ക് അതിനെ നയിക്കുന്നതാവണം. ആ ഹിതം വളരെ വിശദമായി യേശു പഠിപ്പിച്ചു. ആ പഠനമനുസരിച്ച് ജീവിതത്തിൽ നവീകരണം ഉണ്ടായെങ്കിലേ പ്രാർത്ഥന കൊണ്ട് അർത്ഥമാവുകയുള്ളൂ. പ്രാർത്ഥന വേണ്ട എന്നല്ല ഇവിടെ പറയുന്നത്, പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം, അധര വ്യായാമം മാത്രമാകരുത്. അധരം കൊണ്ട് മാത്രം സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനയായാൽ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് ഫലമില്ല. ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയല്ലെങ്കിൽ പ്രാർത്ഥന ജീവിതത്തെ സ്വാധീനിക്കും. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട ആത്മാവിൻ്റെ ഫലങ്ങൾ അവിടെ പ്രകടമാകും. സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും ആത്മനിയന്ത്രണവും പങ്കുവയ്ക്കുന്ന സ്നേഹവും ക്ഷമിക്കാനുള്ള സന്നദ്ധതയും എല്ലാം ഇതിലേക്ക് കടന്നു വരും. സ്വാർത്ഥം തേടാതെ അയൽക്കാരനെ സഹായിക്കാൻ സന്നദ്ധമാവും. എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളും സഹോദരങ്ങളുമായി കാണാനുള്ള സന്നദ്ധതയുണ്ടാവും. ഇതൊന്നുമില്ലാതെ ദൈവത്തെ കേൾപ്പിക്കാനെന്ന വ്യാജേന മത്സരിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയതുകൊണ്ട് മാത്രം ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇതാണ് യേശു നൽകുന്ന ആദ്യത്തെ പാഠം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. പലപ്പോഴും ഇതൊരു ഇല്യൂഷൻ, ഒരു മിഥ്യാധാരണ, വിശുദ്ധനാണ് ഞാനെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അത് വലിയ അപകടമായി തീരുകയും ചെയ്യും. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷ പ്രാപിക്കുന്നു വിചാരിക്കുന്നു. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ സഹോദരനോട് വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു കവിയുകയാണെന്നുണ്ടെങ്കിൽ, അയൽക്കാരന് വേണ്ടി ഒരു സഹിക്കാൻ സന്നദ്ധനല്ല എങ്കിൽ എന്തു ഫലം ഈ പ്രാർത്ഥന കൊണ്ട്? ഫരിസേയൻ്റെ പ്രാർത്ഥന പോലെയായി തീരുകയില്ലേ ഇത്? കർത്താവേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഫരിസേയൻ, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല എന്നു പറഞ്ഞ ഫരിസേയൻ്റെ പ്രാർത്ഥന പോലെ സ്വന്തം കാപട്യവും അഹങ്കാരവും പ്രകടമാക്കുന്നതായി തീർന്നു പോകും. അതുകൊണ്ട് യേശു പഠിപ്പിക്കുന്നു, പ്രാർത്ഥന ദൈവഹിതം അറിയാനും ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും സഹായിക്കുന്നതാവണം. അല്ലെങ്കിൽ അത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഉപകാരിക്കുകയില്ല. ആദ്യത്തേതാണ്, പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിൽ ബന്ധമുണ്ടാവണം. പ്രാർത്ഥന അനുസരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. അത് സഹോദര സ്നേഹത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നമ്മളെ അടുപ്പിക്കുന്നതാവണം. രണ്ടാമത്തേത് പ്രവചനമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കർത്താവേ കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ? കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു എന്നതും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ മതിയായ കാരണമാവുകയില്ല. വ്യാജപ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്ന ഒരുപാട് പേരുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ പ്രവചനങ്ങളും പ്രബോധനങ്ങളും നടത്തിയിട്ടും കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാത്ത വ്യക്തികളും ഉണ്ടാവും. ആ പ്രവചനങ്ങൾ തന്നെ സമൂഹത്തിൽ കലാപങ്ങൾക്ക് ഇടയായിത്തീർന്നു എന്ന് വരാം. പരസ്പരം അടുപ്പിക്കുന്ന പകരം തമ്മിൽ തല്ലിക്കുന്ന അകറ്റുന്നതായി തീരാം. ഐക്യത്തിലേക്ക് നയിക്കുന്നതിന് പകരം സഹോദരനോടും ദൈവത്തോടുമുള്ള സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്ക് നയിക്കുന്നതിന് പകരം സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും വർഗവിദ്വേഷത്തിലേക്കും നയിക്കുന്ന, ശത്രുതയിലേക്ക് നയിക്കുന്ന പ്രവചനങ്ങളും അവതരിപ്പിച്ചു എന്ന് വരാം. യഥാർത്ഥമായ പ്രവചനങ്ങൾ നടത്തിയത് പോലും സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ മതിയായ കാരണമാവുകയില്ല. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ? മൂന്നാമത്തേത്, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയില്ലേ? എക്സോർസിസം, പിശാചു ബഹിഷ്കരണം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയേറെ പ്രചാരത്തിലിരിക്കുന്ന ഒന്നാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ, സ്ഥാനകേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുമൊക്കെ പിശാജ് ബഹിഷ്കരണങ്ങൾ നടക്കാറുണ്ട്. പിശാജ് ബഹിഷ്കരണത്തെക്കുറിച്ച് വ്യക്തമായ സഭയുടെ കാഴ്ചപ്പാടുണ്ട്. ആരാണ് പിശാജ്, എന്താണ് പിശാജ്, എന്താണ് പിശാജിനെ ബഹിഷ്കരിക്കുക, എന്നാൽ എങ്ങനെയാണ് ബഹിഷ്കരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ബൈബിളിലും അതിൻ്റെ വിശദീകരണങ്ങളായ സഭയുടെ പ്രബോധനങ്ങളിൽ നൽകിയിട്ടുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അതിൽ തന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളായി എന്നതിൻ്റെ അടയാളമായിരിക്കുകയില്ല എന്ന സൂചനയാണ്. മൂന്നാമത്തേത് അതായത് പിശാച് ബഹിഷ്കരണം, നാലാമത്തേത് അത്ഭുതങ്ങളാണ്. നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അത്ഭുത പ്രവർത്തനങ്ങൾ അടയാളങ്ങളായി കാണാം തീർച്ചയായിട്ടും. യേശു തന്നെ പറഞ്ഞല്ലോ, ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണെങ്കിൽ അതിനാൽ നിങ്ങൾ മനസ്സിലാക്കണം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നുകഴിഞ്ഞു. അത്ഭുത പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ അധികാരത്തിൻ്റെയും ദൈവികതയുടെയും അടയാളമായി യേശു തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ തളർവാതരോഗിയോട് കിടക്കയും എടുത്ത് നടക്കാൻ പറയുകയും അവൻ നടക്കുകയും ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കുമോ മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്ന്? അപ്പോൾ യേശു പാപം മോചിക്കാൻ അധികാരമുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി യേശു തന്നെ അടയാളം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ഭുത പ്രവർത്തനങ്ങൾ അടയാളമാകാം, പക്ഷേ എപ്പോഴും ആകണം എന്നില്ല. നമ്മൾ കഴിഞ്ഞ തവണ പ്രഭാഷണത്തിൽ കണ്ടായിരുന്നു, വ്യാജപ്രവാചകന്മാരും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരും ഉണ്ടായിരുന്നു വരും. അത്ഭുത പ്രവർത്തനങ്ങളും പിശാചു ബഹിഷ്കരണവും പ്രവചനങ്ങളും അവരുടെ പൂർത്തീകരണവും ഒന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ മതിയാവുന്ന കാര്യങ്ങളല്ല. യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളങ്ങൾ ആയിരിക്കണമെന്നും ഇല്ല. എപ്പോഴും ആകാം, പക്ഷേ ആകണമെന്നില്ല. അപ്പോൾ ഇതൊന്നുമല്ല വാസ്തവത്തിൽ ഏറ്റവും നിർണായകമായ കാര്യം. എന്താണ് ഇവിടെ അവസാനമായിട്ട് യേശു പറയുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുക. നിങ്ങൾ ആരാണെന്ന് അറിയാൻ പാടില്ല എന്നുള്ളതല്ല ഇവിടെ. നിങ്ങളെ അറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തമായി അംഗീകരിക്കുക, സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ബൈബിളിൽ അറിയുക എന്ന വാക്കിന് ഈ സ്വന്തമാക്കുക എന്ന അർത്ഥമുണ്ട്. ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് യേശു പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും എൻ്റേതായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിച്ചു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, ആ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു, എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിച്ചു, എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, എന്നിട്ടും നിങ്ങൾ എൻ്റേതായിരുന്നില്ല എന്ന് യേശു പറയുന്നെങ്കിൽ അത് ഭയാനകമായൊരു വാക്കാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുക? ഇതൊരു അന്തിമ വിധിയുടെ സൂചന കൂടി ഉണ്ടെന്ന് ഓർക്കുക. പറയും, അപ്പോൾ പറയും. അന്തിമ വിധിയുടെ സമയത്താണ് നിങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയുന്നത്? അകന്നു പോകുവിൻ. എന്തുകൊണ്ടാണ്? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്താണ് നീതി, എന്താണ് അനീതി? സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും മാത്രമല്ല ഇവിടെ അർത്ഥമാക്കുക, അതും ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ നീതി പ്രവർത്തിക്കുക, അനീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതമനുസരിച്ച് പ്രവർത്തിക്കുക അഥവാ പ്രവർത്തിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അനീതി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവനാണ്. നീതി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. 10 പ്രമാണങ്ങളിലൂടെയാണ് ഏറ്റവും വ്യക്തമായി ഈ ഹിതം വെളിപ്പെടുത്തിയിരിക്കുക. ആ പ്രമാണങ്ങളെല്ലാം കൂടി 2 പ്രമാണത്തിൽ ഒതുക്കി യേശു പറഞ്ഞിട്ടുണ്ട്. സർവോപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ പ്രമാണ അനുസരിക്കുന്നതിലൂടെയാണ് നീതി പ്രവർത്തിക്കുന്നത്. ഇതില്ലാതെ ബാക്കി എന്തെല്ലാം ഉണ്ടായാലും ഒരിക്കലും അത് ദൈവരാജ്യ പ്രവേശത്തിന് സഹായകമാവുകയില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുവിൻ. അതൊരു വലിയ ശിക്ഷയാണ്, നിത്യമായ നാശത്തിലേക്കാണ് വിടുക. ദൈവം ജീവൻ്റെ ഉറവിടമാണെങ്കിൽ ദൈവിക സാന്നിധ്യമാണ് ജീവൻ നൽകുന്നത്. ആ ദൈവത്തിൽ നകന്നു പോവുക എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാതാവുക എന്നാണ് അർത്ഥം. അതാണ് നരകമെന്ന് പറയുന്നത്. ദൈവത്തിൽ നകന്ന് നിത്യനാശത്തിലേക്ക് തള്ളപ്പെടുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ കാണുക. ഇതുതന്നെയാണ് പിന്നീട് അന്തിമ വിധിയുടെ ഉപമയിലൂടെ യേശു പറയുന്നത്. 25-ാമത്തെ അധ്യായത്തിൽ എപ്രകാരമാണ് വേർതിരിക്കപ്പെടുന്നത്? അവസാനം വിധിയുടെ ഭാഗം 25-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും: അനന്തരം അവൻ തൻ്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അകന്നു പോകുവിൻ എന്ന് പറഞ്ഞാൽ നിത്യാഗ്നിയിലേക്ക് പോവുക. നിത്യനാശം, നിത്യശിക്ഷ, നരകശിക്ഷയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ യേശു തൻ്റെ പ്രബോധനം, തൻ്റെ പ്രസംഗം, പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് വളരെ ശക്തമായ ഒരു താക്കീത് നൽകിക്കൊണ്ടാണ്. ബാഹ്യമായ ഈ ആചാരങ്ങളും അടയാളങ്ങളും കൊണ്ടും ഒന്നും ആരും യഥാർത്ഥ ശിഷ്യനായി തീരുന്നില്ല. വഞ്ചിതരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ഭുത പ്രവർത്തനങ്ങളും പിശാചു ബഹിഷ്കരണവും പ്രവചനങ്ങളും വാചാലമായ പ്രാർത്ഥനകളും മാത്രം പോരാ യഥാർത്ഥ ശിഷ്യത്വത്തിന്. ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ആവശ്യവുമാണ്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരായിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞയച്ച് എടുത്തയച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ, ആധികാരികമായി വചനം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് യേശു തിരഞ്ഞെടുത്തയച്ചത്. പ്രവചനങ്ങൾ അത് പൂർത്തിയാവും, സത്യം പ്രവചിക്കണം. അതോടൊപ്പം തന്നെ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ യേശു അധികാരം കൊടുത്തിട്ടുണ്ട്. തന്നോടുകൂടി ആയിരിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവരെ വിളിച്ചത്. ശിഷ്യന്മാർക്ക് യേശു അധികാരം കൊടുത്തിട്ടുണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, അതും നല്ലതുതന്നെ. അതുപോലെ തന്നെ അത്ഭുതകരമായ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ, രോഗശാന്തി നൽകാൻ, ഇതെല്ലാം യേശു നൽകിയ അധികാരങ്ങളാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രമായി ഇതിനപ്പുറത്ത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ആ പ്രവർത്തനമാകട്ടെ നീതിയുടെ പ്രവർത്തനമാകണം. സഹോദര സ്നേഹത്താൽ പ്രേരിതമായ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ജീവിതമില്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനെ ശക്തമായൊരു താക്കീത് കൊടുത്തതിന് ശേഷം യേശു അവസാനമായി ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. ജീവിതം പടുത്തുയർത്തേണ്ടത് എപ്രകാരമാണ്? ഉറച്ച അടിത്തറയിൽ ജീവിതം പണിതുയർത്തുക. അതാണ് 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷണ തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു താനും. ശിഷ്യന്മാരുടെ ജീവിതം തകർന്നു പോകരുത് എന്ന് യേശുവിന് ആഗ്രഹമുണ്ട്. ശിഷ്യന്മാരുടെയെന്നല്ല, ആരുടെയും ജീവിതം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും തന്നോടൊത്തായിരിക്കാൻ വേണ്ടിയാണ്, നിത്യജീവനിൽ പങ്കുചേരാൻ, സന്തോഷമായി കഴിയാൻ. ആരും നഷ്ടപ്പെട്ടു പോകണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നിത്യജീവനിൽ എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ അയച്ചത്. അതിനുവേണ്ടിയാണ് അബ്രാഹത്തെ തിരഞ്ഞെടുത്ത് വാഗ്ദാനങ്ങൾ നൽകിയത്. അതിനുവേണ്ടിയാണ് അവസാനം തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്കും അയച്ചത്. യേശു പഠിപ്പിച്ചതിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്, എന്നും അവനോടുകൂടി ആയിരിക്കുക, സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുക, ആരും നഷ്ടപ്പെട്ടു പോകാതെ. പക്ഷെ അതിന് ആവശ്യം അവിടുത്തെ ഹിതം പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളതാണ്. സ്വന്തം ഹിതമനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ പോരാ, ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. ഉറച്ച അടിത്തറമേൽ ജീവിതം പണിതുയർത്തുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച്, എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രസക്തമായിത്തീരുന്നു. ഓരോ തീരുമാനവും പ്രസക്തമാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, വ്യാപാര മേഖലകളെ സംബന്ധിച്ച്, കാർഷിക ഇടപാടുകളെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ചൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടെ പ്രസക്തമാണ്. അതെൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ വിനോദത്തിലും എൻ്റെ വിശ്രമത്തിലും എല്ലാം ബാധകമാകും. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രമായില്ല, പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥന മാത്രം പോരാ, പ്രാർത്ഥന ജീവിതത്തെ സ്വാധീനിക്കണം. പ്രവചനങ്ങൾ, സുവിശേഷ പ്രഘോഷണങ്ങൾ ഇതൊക്കെ ആവശ്യമാണ്, നല്ലതുമാണ്. പക്ഷേ ഇതെല്ലാം സഹോദര സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും വളരുന്നതിന് സഹായകമാകുന്നില്ല എങ്കിൽ വെറും ആഡംബരങ്ങളും ആചാരങ്ങളും മാത്രമായിത്തീരും. ഇതോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട്. ഇന്ന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് പറയുന്നൊരു കാര്യമാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും. സാമ്പത്തികമായ ഉന്നമനം, രോഗശാന്തികൾ, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ, നല്ല ജോലി, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഭൗതിക നേട്ടങ്ങൾ ശിഷ്യത്വത്തിൻ്റെ ഫലമായി എടുത്തു കാണിക്കപ്പെടാറുണ്ട്. യഥാർത്ഥ പ്രവാചകന്മാരെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അത്രേ. യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കരുതുന്നവരുണ്ട്. പൊതുവേ സമ്പത്തിൻ്റെ സുവിശേഷം എന്നതിനെ വിശേഷിപ്പിക്കാം. സമ്പത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നിടത്തേക്ക് ആളുകൾ ധാരാളം കടന്നു വരുന്നുണ്ട്. അത് കേൾക്കാനാണ് എല്ലാവർക്കും ആവശ്യം, അതാണ് എല്ലാവർക്കും ആഗ്രഹവും. തീർച്ചയായിട്ടും യേശു രോഗശാന്തി നൽകി, രോഗികൾക്ക് സൗഖ്യം നൽകി, അവരെ തൊട്ടവരെല്ലാം സുഖപ്പെട്ടു. ഈ സൗഖ്യം നൽകാനായി യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷെ അതോടൊപ്പം യേശു എടുത്തു കാണിച്ച മറ്റൊരു കാര്യമുണ്ട്. യേശുവിനെ ശിഷ്യനായി അനുഗമിക്കാൻ തയ്യാറാകുന്നവർ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കണമെന്നും ഞെരുക്കമുള്ള വഴിയെ നടക്കണമെന്നും പഠിപ്പിച്ചിരുന്നു. ഈ ഇടുങ്ങിയ വാതിലൂടെ കടക്കുമ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ പലതും ഉണ്ടാകും. പലതും പരിത്യജിക്കാൻ തയ്യാറാവാതെ യേശുവിൻ്റെ പിന്നാലെ പോവാനാവില്ല. നമുക്കറിയാം യേശുവിനെ അടുത്തനുഗമിച്ച ഉറ്റ ശിഷ്യന്മാരായി വിശുദ്ധരായി ജീവിച്ച വ്യക്തികൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയ നഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നു. മുഴുവനും പരിത്യജിക്കാൻ, മാതാപിതാക്കന്മാരെയും മക്കളെയും എല്ലാം ഉപേക്ഷിക്കാനും കുടുംബത്തിൽ തന്നെ ഉപേക്ഷിക്കാനും സന്നദ്ധനാവാൻ യേശു ആവശ്യപ്പെട്ടിരുന്നു. ആയുഷ്കാലം മുഴുവൻ രോഗശയ്യയിൽ കഴിയാൻ വിധിക്കപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്ന് മരണശേഷം വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അനേകർക്ക് അത്ഭുതകരമായ രോഗശാന്തി സാധ്യമാക്കുകയും ചെയ്യുന്ന അനേകം വിശുദ്ധർ ജീവിതകാലത്ത് വലിയ രോഗങ്ങളിലൂടെ കടന്നുപോയവരാണ്, വലിയ ക്ലേശങ്ങളിലൂടെയും സഹനത്തിലൂടെയും കടന്നുപോയവരാണ്, വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇരയായി തീർന്നവരാണ്. അവർക്കൊന്നും ഭൗതികമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷേ അവർ വിശുദ്ധരായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥ ശിഷ്യരാണോ അല്ലയോ എന്ന് വ്യക്തമാകുന്നത് അവരിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളോ അവരുടെ സാമ്പത്തികമായ ഉന്നമനമോ സമൂഹത്തിലെ സ്ഥാനമോ എന്ന് നോക്കിക്കൊണ്ടല്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്തുമാത്രം കൃത്യമായ ജീവിതത്തിൽ പകർത്തുന്നു, എന്തുമാത്രം വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുന്നു, നേരത്തെ പറഞ്ഞ സൗമ്യതയും കരുണയും സ്നേഹവും ആത്മസംയമവും ഒക്കെ ജീവിതത്തിലുണ്ട്, ഇതാണ് പ്രധാനമായിട്ടും വരിക. അപ്പോൾ ജീവിതത്തിൻ്റെ അടിത്തറയായി നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം പലപ്പോഴും ത്യാഗത്തിലേക്ക് ക്ഷണിക്കുന്നതാവും. അപ്പോൾ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനമാകുന്ന ഉറച്ച അടിത്തറയിൽ പണിതുയർത്താനായിട്ടാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ഉറച്ച പാറമേൽ വീട് പണിയുന്നവൻ. വാക്ക് കേട്ടു, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മണൽപ്പുറത്ത് കൊട്ടാരം പണിതുപോലെയാവും, തകർന്നു പോകും. അനേകം ജീവിതങ്ങൾ പെട്ടെന്ന് തകർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വലിയ സുവിശേഷ പ്രഘോഷകരായി കഴിഞ്ഞവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയോ അപ്രത്യക്ഷരാകുന്നു, തകർന്നു പോകുന്നു, വീണുപോകുന്നു. ഭൗതികമായ നേട്ടങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പരാജയങ്ങളുണ്ടായെന്ന് വരാം. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവൻ, വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി കുരിശെടുക്കാൻ സന്നദ്ധരായിരിക്കണം. വീണ്ടും അത് തന്നെയാണ് യേശു പഠിപ്പിക്കുക. ഇപ്രകാരം ഒരു ശിഷ്യത്വത്തിലേക്കുള്ള ആഹ്വാനമാണ്, ആ ശിഷ്യന് നൽകുന്ന വലിയ വാഗ്ദാനമാണ് മലയിലെ പ്രസംഗത്തിലൂടെ യേശു അവതരിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ കുറേ തവണകളായി ഈ മലയിലെ പ്രഭാഷണം പഠന വിഷയമാക്കുകയായിരുന്നു. ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ യേശുവിനെക്കുറിച്ചുണ്ടായ ഒരു വിലയിരുത്തലുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. 28-ാമത്തെ വാക്യം, 7-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. കാരണം അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ദൈവം തന്നെയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ആധികാരികമായി സുവിശേഷം പ്രഘോഷിച്ചത്, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. ആ വഴി സ്വീകരിക്കാനായിട്ട് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്കത് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ വചനം ശ്രവിക്കുകയും അത് വിശ്വസ്തയോടെ പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ കർത്താവയോടൊന്ന് സഹായിക്കണമേ. അധര വ്യായാമമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അധപ്പതിക്കാതെ അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അത് അനുവർത്തിക്കാനുള്ള സഹായമായി തീരട്ടെ. കർത്താവേ, അടയാളങ്ങളും അത്ഭുതങ്ങളും അങ്ങയെ അനുഗമിക്കുന്നതിനുള്ള അവസരങ്ങളായിരിക്കും മാറ്റണമേ. ബാഹ്യമായ ഭൗതികമായ ഉത്കർഷത്തിൽ മാത്രം ഊന്നി നിൽക്കാതെ അങ്ങ് നൽകുന്ന എന്തും സ്വീകരിക്കാൻ, കുരിശിൻ്റെ വഴിയിലൂടെ അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ അവിടെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വചനമാകുന്ന ഉറച്ച പാറമേൽ പണിതുയർത്താൻ, അങ്ങനെ മാത്രം നിത്യജീവിതത്തിൽ പ്രത്യാശ വയ്ക്കാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.